ബാത്റൂം പ്രാർത്ഥനകൾ അനു ജോസ് എഴുതുന്നു. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലെ കിബേഹോയിൽ 1980 പല സ്ഥലങ്ങളിലായി മാതാവ് ചില കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും ജനത്തോട് മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാതാവിന്റെ ഈ ആഹ്വാനത്തെ തള്ളിക്കളയുന്ന പക്ഷം സംഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് മാതാവ് വെളിപ്പെടുത്തലുകൾ നൽകി. രക്തം നിറഞ്ഞ ഒരു നദി, തലകളറ്റുപോയ ശരീരങ്ങൾ, പരസ്പരം കൊല്ലുന്ന ജനങ്ങൾ, കുഴിച്ചു മൂടാൻ ആരുമില്ലാതെ അനാഥമായി കിടക്കുന്ന ശവങ്ങൾ. എന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു. 1994 വസന്തത്തിൽ ഭീകരമായ ആഭ്യന്തര യുദ്ധം റുവാണ്ടയിൽ പൊട്ടിപ്പുറപ്പെട്ടു. 10 ലക്ഷം ജനങ്ങളാണ് അന്ന് ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുന്ന മരണദൂതന്മാർ തന്റെ മകളെ കൺമുന്നിലിട്ട് പിച്ചു ചീന്തുന്നത് കാണാൻ ഇമ്മാക്കുലിയുടെ പിതാവിന് ശക്തിയില്ലായിരുന്നു. അദ്ദേഹം മകളോട് തന്റെ ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ അഭയം പ്രാപിക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്തിന്റെ ഭവനത്തിൽ അവൾക്കും മറ്റ് 7 പെൺകുട്ടികൾക്കും അഭയമായത് ഒരു അലമാരയ്ക്ക് പിന്നിലെ 12 ചതുരശ്ര അടി മാത്രം വീതിയുള്ള ഒരു കൊച്ചു ബാത്റൂമായിരുന്നു. നീണ്ട 91 ദിവസങ്ങളാണ് ഇടുങ്ങിയ ആ മുറിയിൽ അവർ കഴിഞ്ഞുകൂടിയത്. പിന്നീട് കലാപത്തിന്റെ അവസാനം പുറം ലോകത്തേക്ക് അവൾ ഇറങ്ങുമ്പോൾ കൺമുന്നിൽ ശൂന്യത മാത്രം. മാതാപിതാക്കളും സഹോദരങ്ങളും കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു, വീട് തകർക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം കാരണക്കാരായവരോട് അവൾ ക്ഷമിക്കുകയാണ്. ഇമ്മാക്കുലിയുടെ അതിജീവനത്തിന്റെയും ക്ഷമയുടെയും അടിസ്ഥാനം ആ 91 ദിവസങ്ങളിൽ ഇടുങ്ങിയ ബാത്റൂമിൽ വെച്ച് അവൾ ജപിച്ചുകൂട്ടിയ ജപമാലകളായിരുന്നു എന്ന് ലെഫ്റ്റ് ടൂട്ടൽ എന്ന തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബാത്റൂം പ്രാർത്ഥനകൾ ഒരു അധ്യാപികയുടെ അനുഭവമാണ് അടുത്തത്. കടുത്ത നിരീശ്വരവാദിയാണ് അവളുടെ ഭർത്താവ്. അതിനാൽ പള്ളിയിൽ പോകാനോ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാനോ അവൾക്ക് അനുവാദമില്ല. എന്നാൽ വിശ്വാസിയായ ആ മകൾക്ക് പ്രാർത്ഥിക്കാതെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ലായിരുന്നു. അവൾക്കും അഭയമായത് വീട്ടിലെ ബാത്റൂമാണ്. പ്രാർത്ഥനയും വചനധ്യാനവുമെല്ലാം ആ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ. അവിടെ വെച്ച് മാതാവിന്റെ ഒരു പുസ്തകം പോലും അവൾ വിവർത്തനം ചെയ്തു. പിന്നീട് അനേകർക്ക് ആ പുസ്തകം ഒരു അനുഗ്രഹമായി മാറി. ബാങ്കിലെ പ്രാർത്ഥന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ അനുഭവമാണ്. രാവിലെ വളരെ ഉന്മേഷത്തോടെ പ്രാർത്ഥനാപൂർവം ജോലി ആരംഭിക്കുന്ന അദ്ദേഹത്തിന് തന്റെ കൗണ്ടറിൽ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അതെല്ലാം ചോർന്നു പോകുന്നതായി തോന്നും. കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്നവരോട് സ്നേഹപൂർവം ഇടപെടാൻ സാധിക്കാത്ത വിധം പിരിമുറുക്കം നേരിടുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു പരിഹാരമാണ് വാഷ്റൂം പ്രാർത്ഥന. ഇടയ്ക്ക് വാഷ്റൂമിൽ പോകുമ്പോൾ ഒന്ന് സ്തുതിച്ചും പ്രാർത്ഥിച്ചും ശക്തി വീണ്ടെടുക്കുന്ന അദ്ദേഹത്തിന് പിന്നീട് എല്ലാ ജോലികളും ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രാർത്ഥനയെന്ന് ചിന്തിക്കുമ്പോൾ പള്ളികളും ചാപ്പലുകളും പ്രാർത്ഥനാ മുറികളുമെല്ലാമായിരിക്കും സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ വാഷ്റൂമിലും നമുക്ക് പ്രാർത്ഥിക്കാം. ആരും കാണാതെ ആരും കേൾക്കാതെ ഒന്ന് കരഞ്ഞു തീർക്കാൻ വാഷ്റൂമിൽ കയറി ടാപ്പ് തുറന്നുവിട്ട് കരഞ്ഞു തീർത്തിട്ടുള്ളവർ എത്രയോ പേരുണ്ടാകും. ഓഫീസിലെ സഹപ്രവർത്തകർക്കിടയിൽ, സ്കൂളിലോ കോളേജിലോ സഹപാഠികൾക്കിടയിൽ വിങ്ങുന്ന ഹൃദയവുമായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആരും കാണാതെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരു ചാപ്പൽ അടുത്തുണ്ടാകണമെന്നില്ല. എന്നാൽ വാഷ്റൂമുകൾ കാണും. ആരും കാണാതെ കരഞ്ഞു പ്രാർത്ഥിക്കാനോ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാനോ സാധിക്കാതെ വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ബാത്റൂമുകൾ ഒരഭയമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനങ്ങൾ 145:18. വാഷ്റൂമിൽ ചിലവഴിക്കുന്ന നിസാരമെന്ന് തോന്നുന്ന 5-10 മിനിറ്റിനു പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും. അതുമാത്രമല്ല, വെറുതെ പാഴായിപ്പോയേക്കാവുന്ന ഈ 5-10 മിനിറ്റുകളും പ്രാർത്ഥനാവേളകളാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. വാഷ്റൂം പ്രാർത്ഥനകൾ എങ്ങനെ? കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ ആത്മശരീര വിശുദ്ധിക്കായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ എനിക്കറിയാം. ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ്. അഥവാ ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു. ജ്ഞാനം 8:19-20 എന്ന തിരുവചനം ഏറ്റുപറഞ്ഞും കുഞ്ഞിനെ കൊണ്ട് ഏറ്റുപറയിച്ചുമാണ് ആ 10 മിനിറ്റുകൾ അവർ പ്രാർത്ഥനയാക്കി തീർക്കുന്നത്. ഇങ്ങനെ കുളി ശരീരത്തെ ശുചിയാക്കുമ്പോൾ പ്രാർത്ഥന ആത്മാവിനെയും ശുചിയാക്കുന്നു. ക്ഷമിക്കാനും എളിമപ്പെടാനും പാടുപെടുമ്പോൾ ബാത്റൂമിൽ കയറി സ്നേഹമാം ദൈവമേ, അങ്ങനെ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ എന്ന ഈരടികൾ മനസ്സിലാലപിക്കുമ്പോൾ നാം വിടുതൽ പ്രാപിക്കുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. നമുക്കറിയാവുന്ന നന്മ നിറഞ്ഞ മറിയമേ, എത്രയും ദയയുള്ള മാതാവേ തുടങ്ങിയ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, വചനങ്ങൾ, സുകൃതജപങ്ങൾ, ഈരടികൾ എന്നിവയും ഈ സമയങ്ങളിൽ ഉരുവിടാം. മുകളിൽ പറഞ്ഞ ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത നമ്മളെ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടാൽ ഇതുപോലെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും. വാഷ്റൂമുകളിൽ പാഴായി പോകുന്ന സമയം പ്രാർത്ഥിക്കാനുള്ള ഓർമ്മ അവിടുന്ന് നമ്മിൽ ഉണർത്തും. എന്തിനു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കും. അതിനാൽ ആത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എവിടെയും എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥന നിറയ്ക്കണമേ. ആമേൻ.